മറ്റൊരു യോസഫിനെ പറ്റി പുതിയ നിയമത്തിൽ പറയുന്നത് യൂസ്തോസ് എന്ന ഒരു യോസഫിനെ പറ്റിയാണ്.
അനദർ ജോസഫ് ദാറ്റ് വി റെക്കോർഡഡ് ഇൻ ദ സ്ക്രിപ്ചർ ഈസ് ഇൻ സം ലാംഗ്വേജ് ഇറ്റ് സേസ് യൂസ്തോസ്.
അതായത് യൂസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ എന്ന യോസഫ്.
He has a second name called Barsheba, but he was known as Joseph.
അത് എവിടെയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ യൂദയ്ക്ക് പകരമായിട്ട് വരുന്ന അതിനു വേണ്ടി തിരഞ്ഞെടുത്തതിൽ ഒരാളായിരുന്നു.
In Acts chapter 1 that he was chosen in place of Judas who was lost or who killed himself.
ഈ ജോസഫിനെ പറ്റി വളരെ കാര്യങ്ങളൊന്നും വേദത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല.
About this Joseph, there is not much recorded in the scriptures.
ആ വാക്യത്തിന് മുന്നിലും പുറയിലും ഈ ജോസഫിനെ പറ്റി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല.
The verses before that or after that, there is not much recorded.
എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഈ ജോസഫിനെ അവർ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചത് യൂദയ്ക്ക് പകരമായിട്ടാണ്.
And they decided to choose this particular person in place of Judas Iscariot.
യൂദയുടെ സ്വഭാവവും യൂദ എന്തായിരുന്നു യൂദയുടെ ഇച്ഛകൾ എന്തൊക്കെയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വേദസ്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
The scripture really details about the life and the character of Judas Iscariot.
അപ്പോൾ ആ യൂദയ്ക്ക് പകരമായിട്ട് വരുന്നയാൾ തീർച്ചയായിട്ടും നല്ലവനായ ഒരു വ്യക്തി വിശ്വസ്തനായ വ്യക്തി ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
Whoever comes in place of that person has to be a good righteous godly person.
അതുകൊണ്ട് ഈ യൂസ്തോസ് എന്ന് പറയുന്ന ബർശബ എന്ന യോസഫും നല്ലവനായിരുന്നു എന്ന് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും.
We can only assume that this particular Joseph what we are talking about was also a good righteous man.
ഇവർക്കെല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാവരുടെയും കാര്യം നമ്മൾ നോക്കുമ്പോൾ അവർക്കെല്ലാവർക്കും പൊതുവായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു.
They all had something in common.
അവർ നല്ലവരായിരുന്നു.
They were good people.
നീതിമാന്മാരായിരുന്നു.
They were righteous men.
പുരുഷത്വമുള്ളവരായിരുന്നു.
They were men of honor.
ദൈവഭക്തി ഉള്ളവരായിരുന്നു.
They were God fearing people.
വിശ്വസ്തന്മാരായിരുന്നു.
They were faithful.
ഇങ്ങനെ അനേക ക്വാളിറ്റീസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
And so many such qualities we can see about them.
ഈ ക്വാളിറ്റീസ് എല്ലാം വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് തന്നെയാണ്.
All these qualities are required in the life of every believer.
ഈ ക്വാളിറ്റീസ് രേഖപ്പെടുത്തിയതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും ഇവരെ പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയും.
As these qualities about these people are recorded, we also see some other things about them.
ഈ പറഞ്ഞ ജോസഫ്മാരെല്ലാവരും തന്നെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയിട്ടുള്ളവരാണ്.
These Josephs that whom we are talking about, they also went through some difficulties in their life.
എല്ലാ ജോസഫ്മാരും
all the Josephs that are mentioned there.
അപ്പൊ ഈ അതും വിശ്വാസികൾക്ക് ഒരു മാതൃകയാണ്.
That itself is another example for believers.
നമ്മൾ എത്ര നല്ലവനായിരുന്നാലും എത്ര വിശ്വസനായിരുന്നാലും ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും.
Doesn't matter how good person you are, how godly person you will go through difficulties in your life.
അതുകൊണ്ട് നമ്മൾ നല്ലവരല്ലെന്നോ ദൈവം നമ്മളെ കരുതുന്നില്ലോ എന്നോ അല്ല എന്നുള്ള കാര്യം വരുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ.
When we study about these people, we understand that just because you are a godly person doesn't mean that you will not go through difficulties and temptations.
ഞാൻ ഈ പല യോസഫ്മാരുടെ കാര്യം പറഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ ഒരു ജോസഫിനെ പറ്റിയുമല്ല.
I talked about many Josephs so far, but I'm not going to talk about any one of them this morning.
പുതിയ നിയമത്തിൽ മറ്റൊരു ജോസഫിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്.
There is another Joseph that we read in the New Testament.
ഞാൻ അത് പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
I am assuming that at least some of them you have probably picked up the name.
അപ്പോസ്തല പ്രവൃത്തി നാലാം അധ്യായത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ വേറൊരു ജോസഫിനെ പറ്റി പറയുന്നതായിട്ട് നമുക്ക് കാണാം.
In Acts chapter 4 when we read that we see about another Joseph in that chapter.
അവിടെ നമ്മൾ കാണുന്നത് സൈപ്രസ് ദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവിയനെ പറ്റി അവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണുന്നുണ്ട്.
We read about a Levite whose name is Joseph. He is from Cyprus.
പ്രബോധന പുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാരെ വിളിച്ച യോസഫ് എന്ന് പ്രത്യേകമായിട്ട് 4:36 രേഖപ്പെടുത്തിയിട്ടുണ്ട്.
In chapter 4 verse 36 the scripture requires that the apostles called him Barnabas.
ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജോസഫ്മാരിൽ ഒക്കെ ഉള്ളതുപോലെ തന്നെ അനേക നല്ല ഗുണഗണങ്ങളുള്ള വ്യക്തിയായിരുന്നു ഈ ജോസഫ് എന്ന ബർണബാസ്.
This man also had so many good qualities in their life who is now known as Barnabas.
ഈ ബർണബാസിനുള്ള അനേക ഗുണങ്ങളിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്
There's one particular thing about him that we should consider.
ഈ ജോസഫിനെ പറ്റി അപ്പോസ്തലൻ എന്ന് കൂടെ വേദസ്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
We also read that he is also called an apostle in that verse.
12 അപ്പോസ്തലന്മാരെ കൂടാതെ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തോലൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് രണ്ട് പേരെ ഒന്ന് ബർന്നബാസും പൗലോസുമാണ്.
Apart from the 12 apostles that are originally the Lord had, we also read that apostle Paul and Barnabas were also apostles at the time.
മറ്റു ചിലരെ പറ്റിയും അപ്പോസ്തോലന്മാരെന്ന് ധരിക്കത്തക്കോണം വ്യംഗ്യമായ ചില ധാരണകൾ ഉണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് അപ്പോസ്തോലൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ബർന്നബാസിനെ പറ്റിയും പൗലോസിനെ പറ്റിയും.
There may be a few others who may have some indications of the work of an apostle that we read about them.
Apostle pravarthi 14th adhyayathinte 14th vaakyathil namukku adu kaanuvanayittu kazhiyum.
We read that in chapter 14 of Acts of the Apostles and verse 14.
എന്നാൽ ഈ ബർന്നബാസിനെ പറ്റി വളരെ നല്ല ഒരു സാക്ഷ്യമാണ് വചനത്തിൽ കൊടുത്തിരിക്കുന്നത്, നമുക്ക് കാണുവാനായിട്ട് കഴിയും.
What we read about him is a tremendous testimony about this particular man.
ഈ ബർന്നബാസിനെ പറ്റി എഴുതിയിരിക്കുന്നത് നല്ലവനും പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറഞ്ഞവനായിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്.
We read about him that he was a good man, but he was a man with full of Holy Spirit.
എത്ര നല്ല ഒരു സാക്ഷ്യമാണ് അദ്ദേഹത്തെ പറ്റി കൊടുത്തിരിക്കുന്നത്.
What a testimony is that about him.
ഇങ്ങനെ ഒരു സാക്ഷ്യം നമ്മെ പറ്റി പറയുവാനായിട്ട് ഇടയായാൽ നാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും.
We will be a blessed people if such a testimony can be said about us.
നമുക്കറിയാം കർത്താവ് നമ്മെ പറ്റി അങ്ങനെ ഒരു സാക്ഷ്യമാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം
The Lord desires such a testimony about you and me.
പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായി നിത്യ ശിക്ഷാവിധിക്ക് അർഹരായിരുന്ന നമ്മെ,
all of us who were destined for the eternal hell because of our sins,
changile chore ootitha nammale veendeduthu deiva makkal adaya kartavinodu kootavagashilaaki theertha kartav idil cheri oru saakshyam nammil ninnu pratheekshikkumo.
The Lord Jesus Christ, who loved us to the extent of offering himself as a sacrifice and shedding his blood and redeeming us, what else can he expect from us?
അങ്ങനെ വിശ്വാസികൾക്ക് വളരെ മാതൃകയായിട്ടുള്ള ഒരാളായിട്ടാണ് ഈ ബർന്നബാസിനെ നമുക്ക് കാണുവാൻ.
So this man Barnabas was a very perfect example before other believers.
ഈ ബർന്നബാസിന്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് വേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
The scripture talks very clearly about him.
4th chapter മുതൽ 15th chapter വരെ വളരെ പല സ്ഥലങ്ങളിലും ഈ ബർന്നബാസിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
Acts chapter 4 through chapter 14 there are number of times Barnabas is mentioned.
ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ആ പ്രഥമമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗം 4th chapter 36th verse.
The first mention about him that we read is in chapter 4 verse 36.
അവിടെ നമ്മൾ വായിക്കുന്നത് പ്രബോധന പുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തോലന്മാർ മറുപേർ വിളിച്ച സൈപ്രസ്കാരനായ യോസഫ് എന്നൊരു ലേവ്യൻ.
And Joseph, who was also named Barnabas by the apostles, which is translated the son of encouragement, a Levite of the country of Cyprus.
അതിനോട് തൊട്ട് താഴെ തന്നെ ഈ താഴെ തന്നെ ബർന്നബാസിനെ പറ്റി തനിക്ക് ഉണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു.
The next verse that we read in verse 37, having land, he sold it and bought the money and laid it at the apostles' feet.
ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അനേക ഗുണഗണങ്ങൾ ഈ ബർന്നബാസിലുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
About this particular matter we can see there are many good qualities in this man.
നമുക്കറിയാം ഈ ഇതിന്റെ പശ്ചാത്തലം ആ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം.
We know the circumstances in which he did this.
ആദിമ സഭയുടെ ആദിമ കാലഘട്ടങ്ങളിൽ സഭ വളരെ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയിരുന്നു.
At the very beginning of the church in the New Testament time, the church went through many sufferings and persecutions.
ആ സമയത്ത് സഭയുടെ ആദ്യ കാലങ്ങളിൽ തന്നെയാണ് ഈ ബർന്നബാസും സഭയോട് ചേരുന്നത്.
That is around the time that Barnabas came to the church.
ഇതോടുള്ള ബന്ധത്തിൽ ബർന്നബാസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
I just want to point out a few things about this man in relation to this what we just read.
ഒന്നാമതായിട്ട് ഈ ബർന്നബാസിൽ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി സന്ദർഭത്തിന് അനുസരിച്ച് ഉയരാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ബർന്നബാസ്.
The first thing about him, he is a person who will lift himself up spiritually according to the need of the hour.
നമുക്കറിയാം ഈ ഈ വസ്തു വിറ്റ് ആ പൈസ മുഴുവൻ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു.
He sold everything he had, brought the money to the apostles.
ആ പണം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചതുകൊണ്ടല്ല സന്ദർഭത്തിന് ഉയരാൻ തനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്.
His spiritual uplifting did not happen because he sold and gave the money.
അങ്ങനെ പണം കൊണ്ട് കൊടുത്ത ഏറ്റവും നല്ല കാര്യമാണ്, അതിന് യാതൊരു സംശയവുമില്ല.
That in itself is a good thing.
എത്ര പണം നമ്മൾക്ക് ദൈവത്തിന് വേണ്ടി കൊടുത്താലും അത് ഒരിക്കലും അധികപ്പറ്റാകില്ല.
As there is, we can never overgive to the Lord and his work.
എന്നാൽ ഇവിടെ ബർണബാസ് സഭയുടെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടെന്ന് ആ സന്ദർഭത്തിനൊത്ത് ഉയരാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ ചിന്താവിഷയമായിട്ടുള്ളത്.
Here Barnabas, what he did, he is the need of the hour of the church who is going through persecution, he rose to the occasion and did what is necessary to be done.
ഏതൊരു വിശ്വാസിക്കും അഭികാമ്യമായ കാര്യങ്ങളാണ് ഈ ബർണബാസ് ചെയ്തതെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട്
കഴിയും. What he did is a tremendous example as for every believer in this auditorium.
നമ്മളൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ഉയരുവാനുള്ള ബാധ്യത നമുക്കുണ്ട്.
As the time and the occasion and the need comes, we must rise to that occasion and do what is necessary in our life.
ദൈവം നമ്മുടെ മുമ്പിൽ ചില അവസരങ്ങളെ ഒരുക്കി തരും.
Lord will bring opportunities and needs in front of us.
ആ അവസരങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും അതിനോട് അനുകൂലമായി പ്രതികരിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്.
To know such need as the Lord brings to our mind and thoughts and in front of us, we must rise to that occasion and do what is necessary.
അങ്ങനെ നാം പ്രതികരിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു നന്ദികേടാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
If you don't act likewise, it will be a lack of our thankfulness to the Lord.
ഇതോടുള്ള ബന്ധത്തിൽ ഈ ബർണബാസ് ആ പണം കൊണ്ട് കൊടുത്തതിനുള്ള ബന്ധത്തിൽ ബർണബാസിന്റെ ആ ഉദ്ദേശശുദ്ധി ആഗ്രഹം എന്തായിരുന്നു നമുക്ക് കാണുവാനായിട്ട്
കഴിയും. When we read about him and we pay close attention to it, the intention of his heart for which he did this is very clear.
ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന തനിക്കുള്ളതെല്ലാം കൂട്ടുവിശ്വാസികളുമായിട്ട് ഷെയർ ചെയ്യുവാൻ താൻ താല്പര്യമുള്ളവനായിരുന്നു.
Number one, he was willing to share everything he has to share with the fellow believers among them.
അത് ആത്മീയവും ഭൗമികവുമായ കാര്യങ്ങൾ,
both the spiritual as well as material things.
ആ കാര്യങ്ങളൊക്കെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതിൽ തന്നെ യാതൊരു മടിയും ഇല്ലാത്തവനായിരുന്നു.
So to do everything for the church, he had no he never lacked the interest in it.
രണ്ടാമതായിട്ട് തനിക്കുണ്ടായിരുന്ന ഒരു ഗുണം,
and the second thing that we read about him,
സ്വാർത്ഥത അല്പം പോലും ഏശിയിട്ടില്ലാത്ത ഒരാളായിരുന്നു ബർണബാസ് നമുക്ക് കാണുന്നത്.
There was no trace of selfishness in his life.
നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ സ്വാർത്ഥത എന്നുള്ളത്.
Today's spiritual condition of the churches of people of God in the churches is the most difficult problem is the selfishness.
ഞാൻ എനിക്കെന്നുള്ള ചിന്ത നമ്മളെയൊക്കെ ഒരാളെ വരെ ഭരിക്കുന്നുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
All of us take sometimes the thought, me, myself and I.
നമ്മൾക്ക് എപ്പോഴും മുൻപന്തിയിൽ വരുവാനായിട്ടുള്ള ഒരു വ്യഗ്രത നമ്മളെ എല്ലാവരെയും ഭരിക്കുന്നുണ്ട്.
All of us will have that desire to be in the forefront.
സഭയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അങ്ങനെയുള്ള വ്യഗ്രതകളൊക്കെ മാറ്റി സഭയുടെ മൊത്തത്തിലുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്.
We have to look at the overall spiritual well-being of the church as we go forward to serve the Lord.
അങ്ങനെയുള്ള ഒരു ചിന്ത ഈ ബർണബാസിന് ഉണ്ടായിരുന്നു.
That is the type of mindset this particular man had.
മൂന്നാമതായിട്ട്,
and the third thing is,
ദൈവത്തിന് കൊടുക്കുവാൻ യാതൊരു മടിയില്ലാത്തവനായിരുന്നു.
He never ever had any hesitation to give to the Lord.
അതാണ് താൻ ഈ വസ്തു വിറ്റതെല്ലാം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.
That is what we understand from this verse, that he brought everything to the feet of the apostles.
മറ്റൊരു കാര്യം,
and the another thing,
തനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും വേണമെന്ന് താൻ ആഗ്രഹിച്ചില്ല.
He never desired to have something of his own.
ചുരുക്കത്തിൽ തന്റെ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നഷ്ടം സഹിക്കുവാൻ താൻ ഒരുക്കമായിരുന്നു.
He was willing to the glory of God to suffer loss.
നമ്മൾക്കൊക്കെ അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മളെയൊക്കെ ഭരിക്കുന്നുണ്ടോ?
I want to ask you, is there such a mindset ever come through your mind?
ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചില നഷ്ടങ്ങൾ സഹിക്കുവാൻ നാം ഒരുക്കമുള്ളവരാണോ?
To suffer loss for the sake of Christ.
അങ്ങനെ ഒരുക്കമുള്ളവരാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല.
If there is such a mindset in our heart and minds and thoughts and in our actions, I guarantee the Lord will bless us.
ദൈവത്തിന്റെ വചനത്തിൽ അനേകരുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത്.
This one particular thing, the character and the behavior of this person is very evident in the life of Barnabas.
സന്ദർഭത്തിന് ഉയർന്ന അനേകരുടെ കാര്യങ്ങൾ വ്യവസ്ഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
The scripture has recorded the many names and peoples who rose to the occasion of the need of the hour.
നമുക്കറിയാം കർത്താവിന്റെ പരിശുശ്രൂഷ കാലത്ത് കർത്താവ് ഒരു ദരിദ്രയായ വിധവയുടെ കാര്യം പറഞ്ഞു.
The Lord Jesus, while he was on this earth, he talked about a poor woman who was a widow.
ശ്രീവണ്ണാരത്തിൽ തൻ്റെ രണ്ട് കാശ് അഥവാ തൻ്റെ ജീവിതത്തിലുള്ളത് മുഴുവൻ ശ്രീവണ്ണാരത്തിൽ ഇട്ട ഒരു വിധവയുടെ കാര്യമാണ് കർത്താവ് പറഞ്ഞത്.
That is a woman who brought everything financially she had and brought to the temple and offered to the Lord.
അവിടെ ഇട്ടവരിൽ ഏറ്റവും കൂടുതൽ ഇട്ടത് ആ സ്ത്രീ ആണെന്ന് കർത്താവ് പ്രത്യേകം എടുത്തു പറയുകയും
ചെയ്തു. The Lord Jesus pointed out that woman, this woman has done more than anybody else.
അങ്ങനെ അനേകം പേരെ സന്ദർഭത്തിന് തുയർന്നവരുടെ കാര്യം നമുക്ക് കാണാൻ കഴിയും.
And we read many other people who rose to the occasion like that.
നമുക്കറിയാം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്ന രണ്ട് പേര് യോഹന്നാന്റെ സാക്ഷ്യം കേട്ട് കർത്താവിനെ അനുഗമിച്ചതായിട്ട് നമുക്കറിയാം.
We read about two disciples of John the Apostle heard about the Lord Jesus and they followed the Lord.
ആദ്യത്തെ ദിവസം കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു.
And John the Apostle said, "Behold, the Lamb of God who takes away the sin of the whole world."
Pittedosam ida logathinte ida devathinte kunyadannu pinneyum paranju.
And the second day he again pointed out that here is the Lamb of God.
Idu ketappol aa rendu ishyanmari karthavine anugamikkuvan theermanichu.
When these two disciples heard that, they left John the Apostle and started following the Lord Jesus.
Avara sandarbhathinu thuyiruvan avarku kazhinju.
They rose to the occasion and the opportunity that was presented to them.
Adu avare jeevithathil ethrayo valiya anugrahathinu kaaranamayi ennullo namukkariya.
And we know that has caused a tremendous blessing upon the life of these two disciples who followed him.
Paulosinte jeevitham nokkiyalum namukku aa kaaryangalokke kaanuvanayittu kazhiyum.
We read about very similar story about the apostle Paul himself.
Paulosinte jeevitham muzhuvanum aa nilayil namukku kaaryangal manasi padikkumbol namukku aa kaaryangal manasilakkuvanayittu kazhiyum.
When we read about him, the entire life of apostle Paul was such situations that he rose.
ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്.
In Philippians chapter 3 verse 8 we read like this.
എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഇപ്പോൾ ഞാൻ സകലവും ഛേദം എന്നെണ്ണുന്നു.
Philippians chapter 3 verse 8 can you pull it up? Chapter 3 verse 8. Yes.
ദൈവനാമത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ ആ സന്ദർഭത്തിന് ഉയരുവാൻ പൗലോസ് എത്രമാത്രം സാധിച്ചു എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ്. അനേക ഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിലുണ്ട്.
There are many similar passages, but this particular passage he is saying he was willing and able and to suffer loss all things for the sake of Christ.
ബർണബാസും ചെയ്തത് അതുതന്നെയാണ്.
That is exactly what Barnabas did.
ഈ ബർണബാസിന്റെ ഉദ്ദേശശുദ്ധി, ഈ പൈസയൊക്കെ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ വെച്ചതിന്റെ ഉദ്ദേശശുദ്ധി നാം മനസ്സിലാക്കുന്നത് അതിന്റെ അടുത്ത വാക്യം വായിക്കുമ്പോഴാണ്.
When we read the next verse only that we get a glimpse of the heart and the purpose for which this man gave all this money to the apostles.
നാലാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലാണ് നാം ബർണബാസ് ഇങ്ങനെ അപ്പോസ്തലന്മാരുടെ കാലത്തിൽ പൈസ കൊണ്ട് വെച്ച കാര്യം പറയുന്നത്.
We read that in the last verse of chapter 4.
എന്നാൽ അഞ്ചാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് നമുക്കറിയാം അവിടെ അനന്യാസിന്റെയും സഫീറയുടെയും കാര്യമാണ്
പറഞ്ഞിരിക്കുന്നത്.
അനന്യാസും സഫീറയും എന്താ ചെയ്തു നമുക്കറിയാം.
We know what they did.
അവരുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു നമുക്കറിയാം.
They knew we know about their heart and their desired purposes in their heart.
ആ ഉദ്ദേശശുദ്ധി വെച്ച് തട്ടിച്ചു നോക്കുമ്പോഴാണ് ബർണബാസ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് നമുക്ക് കാണുവാനായിട്ട്.
When we compare these stories two together, then we know how tremendous character this man Barnabas had when he gave to the Lord.
നമ്മോടുള്ള ബന്ധത്തിലും ആ നിലയിൽ സന്ദർഭത്തിനു തുയരുകയും നമ്മുടെ ഉദ്ദേശശുദ്ധി ദൈവത്തിൽ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്.
Our hearts and our desire when we do what we do for the Lord, it should be acceptable to him.
ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിക്കുവാനായിട്ട് കഴിയും.
Perhaps we can show to the world that we are doing great things for him.
എന്നാൽ നമ്മുടെ ഉദ്ദേശശുദ്ധി ദൈവം നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുകളയുവാൻ പാടില്ല.
But our purity of our heart in our thoughts and minds when we do things for the Lord alone understands.
എന്ത് കാരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ.
Only we know in our heart why and for what reason we did.
അത് ദൈവത്തിനും അറിയാം.
And the Lord also knows.
അതുകൊണ്ട് സന്ദർഭത്തിന് ഉയരുവാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നാം വേണ്ടവണ്ണം വിനിയോഗിക്കേണ്ടവരാണ്.
We all of us, the Lord gives us opportunities and we must rise to that occasion and do what Barnabas did in his life.
രണ്ടാമതായിട്ട് ബർണബാസിന് ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ക്വാളിറ്റി
The second notable quality of this person is this.
ellavarum bhayappettu maar ninnappol dhairyathode munnottu vanna vyaktiyaanu Barnabas.
When everybody was afraid of what's going on around and they went backwards, Barnabas is the one who went forward and stood for the Lord.
നമുക്കറിയാം അതിന്റെ പശ്ചാത്തലം എന്താ നമുക്കറിയാം.
We know the story behind it when we read.
പൗലോസിന്റെ മാനസാന്തരവും ആ സഭയിലേക്കുള്ള വരവും ഒക്കെയാണ് അതിന്റെ പശ്ചാത്തലം.
And the story behind is the conversion of Paul or Saul and everything that was going on at the time.
അങ്ങനെ പൗലോസ് ദമസ്കോസിലുള്ള സഭയിൽ ചേർന്നു.
Then apostle Paul joined the assembly in Damascus.
അവിടെ താൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു.
He was ministering to the people of God there.
അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുവാനിടയായി.
As they are proceeding, as they are growing, there was opposition and persecution coming to the church.
യഹൂദന്മാരാലുള്ള പ്രശ്നങ്ങൾ തനിക്ക് ധാരാളമായിട്ടുണ്ടായി.
They faced the problems from the Jews.
തന്നെ കൊന്നുകളയും എന്നുള്ള ഒരു ഭാവം വന്നപ്പോൾ ശിഷ്യന്മാർ തന്നെ മതിലിൽ കൂടെ ഇറക്കി പുറത്തു വിട്ടുന്ന് നമ്മൾ പ്രത്യേകം അവിടെ വായിക്കും.
When it came almost to the point that Jews wanted to kill him, the disciples put him in a basket and over the wall he was saved.
Apostle Paul 9th adhyayathil aa karyangalokku vishayamayittu namukku vaayikkunnathu namukku ariyaam eduthu vaayikkanda aavashyamilla.
We don't have to read, we know that very detailed explanation of that fact in the chapter 9 of Acts of the Apostles.
Ennal angane rakshapetta Paulus Jerusalemil poi sahodarmarodu shishyanmarodu cheruvanayittu thaalpariyappettu.
Such a Paul, he went from there to Jerusalem and joined the other disciples there.
എന്നാൽ ശിഷ്യന്മാർ അടുത്തെന്നപ്പോൾ ശിഷ്യന്മാർ ആരും അവനെ കൂട്ടാക്കിയില്ല. അവനെ ചേർക്കുവാൻ ഭയപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്.
And when he went to Jerusalem and tried to join the disciples, all the disciples had a doubt in their mind. They were afraid of him and they did not accept him.
അങ്ങനെ എല്ലാവരും അവനെ ചേർക്കാതിരുന്നപ്പോൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്ന ആളാണ് ബർന്നബാസ്.
When such things are happening, when Paul himself was rejected by apostle in Jerusalem, Barnabas is a person who came forward and stood
Barnabas,
for God's glory.
Barnabas Paulusine aa sabayilekku kooti kondu vannu.
When Barnabas goes forward, brings Paul to the church.
Avade Andreyosinte shushrushiyanu namukku kaanuvanayittu kazhiyunnathu. Andreyos.
There we read the ministry of Andrew.
അന്ദ്രയോസിന്റെ കാര്യം നമുക്കറിയാം. പത്രോസിനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നത് അന്ദ്രയോസ് ആണ്.
We know that Andrew is the one who brought apostle Peter to the Lord.
ആ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് ഇവിടെ ബർന്നബാസ് നടത്തിയായിട്ട് നാം കാണുന്നത്.
It is a continuation of the ministry. Such a blessed opportunity is what is happening here now in the life of apostle Barnabas with Paul.
ചിലരെങ്കിലും ക്രിസ്തുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനോ സഭയിലേക്ക് കൊണ്ടുവരാനോ നമ്മെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ?
I want to ask you this question. Did you have ever had any opportunity to bring someone to the Lord or another believer to the fellowship in your own life?
ആരോടെങ്കിലും നമ്മെ വീണ്ടെടുത്തവനായ ആ കർത്താവിനെ കുറിച്ച് ഒന്ന് പറയുവാനായിട്ട് നാം ശ്രമിക്കാറുണ്ടോ?
Have you tried on your day-to-day walk to try to give the gospel and bring someone to the Lord?
നമ്മുടെ നമ്മെ വീണ്ടെടുത്ത കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് ലോകമെങ്ങും പോയി ദൈവമക്കളോട് സുവിശേഷം പറയണം എന്നൊക്കെ തന്റെ ആ ഗ്രേറ്റ് കമ്മീഷനിൽ ഉള്ളത് നമുക്കറിയാം.
One of the greatest responsibility as every individual believer the Lord has given to us is to go and preach the gospel and bring people to the Lord.
ലോകമെങ്ങും പോയി ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. അതിന് കഴിവുള്ള നമ്മുടെ അലക്സാണ്ടർ കുര്യനെയും ജോൺ കുര്യനെയും പോലെയൊക്കെ ഉള്ളവർ ലോകമെങ്ങും പോയി ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക്
all of us may not be able to go like brother Alex or many others who go around the globe and preach and teach, but for you and me,
nammude aduthu devan chilare elpichirunde avarodu parayvan nam dhairyam kanikkarundo.
In your own immediate neighborhoods and people who are around you, that you and I have the responsibility to share the word of God.
നമ്മള് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു കൃത്യ വിലോപമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
If we don't do that, it is an irresponsibility and disobedience to the Lord.
നമ്മെ വീണ്ടെടുത്ത കർത്താവ് നാം മറ്റുള്ളവരോട് ആ നാം അനുഭവിച്ച ആ സന്തോഷം അറിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്.
We have a primary responsibility about the joy that we enjoy to others who do not know the Lord.
ഇനിയും ഈ ബർന്നബാസ് ധൈര്യം കാണിച്ചത് പൗലോസിനുള്ള ബന്ധത്തിൽ മാത്രമല്ല.
Barnabas did not show just only to apostle Paul.
ഈ അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിന്റെ 46 വാക്യത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ പൗലോസും കൂടെയുള്ളവരും ധൈര്യം പൂണ്ടു എന്ന് പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
In chapter 13 verse 46 we read, then Paul and Barnabas waxed bold and said, it was necessary that the word of God should first have been spoken to you, but seeing you put it from you and judge yourself unworthy of everlasting life, lo, we turn to the Gentiles, said Barnabas.
പൗലോസിന്റെ മിഷണറി യാത്രയിൽ ബർണബാസ് ഒന്നിച്ച് പോകുമ്പോൾ,
Apostle Paul and Barnabas were together journeying and ministering.
അവര് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ ചെന്നതായിട്ട് 13 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
And we also read in the same chapter that they went through Antioch.
അവിടെ ചെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാരെതിരായ കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
They are also the Jews followed them, tried to persecute them and chase them away.
എന്നാൽ അവിടെയും ഈ ബർണബാസും പൗലൂസും വളരെ ധൈര്യം കാണിച്ചു എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകും.
Even there also that we read this Barnabas and the Paul along with Paul showed courage and they continued to preach the gospel.
നമ്മോടുള്ള ബന്ധത്തിൽ നാം അതിനൊക്കെ ധൈര്യം കാണിക്കുവാൻ മനസ്സുള്ളവരാണോ?
I want to ask you, do you have the courage to tell about the Lord even when there is an opposition?
അങ്ങനെ വേണമെങ്കിൽ നമ്മൾ മൂന്ന് കാര്യം ഉണ്ടായേ മതിയാകുള്ളൂ.
There are three fundamental necessities to do such things.
ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒന്നാമതായിട്ട് അതിനുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹം നമുക്ക് വേണം.
Number 1, you must have a deep desire in your heart to give the Lord, to testify about him.
അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാകണം.
Number 2, you must take and work towards that desire in your heart.
അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം.
And number 3, you must pray about it.
അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവസരങ്ങൾ വിനിയോഗിക്കുവാനായിട്ട് കിട്ടുകയുള്ളൂ.
And then alone that you will be able to use the opportunity that Lord brings to your life.
നമ്മൾ അതിന് ആഗ്രഹിക്കാത്തവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കില്ല.
If you don't have such a desire to, then number 1 thing that you don't have a desire, you will not get an opportunity at all.
അതുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കിട്ടുന്ന സന്ദർഭം നമ്മൾ ധൈര്യത്തോടെ വിനിയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
May the Lord help everyone of us where the opportunity comes to speak about the Lord with boldness that we may open the mouth and share the gospel.
മൂന്നാമത് ബർണബാസിൽ നമുക്ക് കാണാവുന്ന ഒരു ക്വാളിറ്റി, സുവിശേഷ വേല നന്നായി ചെയ്യുന്ന ഒരു വിശ്വസ്ത ദാസനായിരുന്നു ബർണബാസ്. നമുക്ക് കാണാൻ കഴിയും,
the third quality of this person was he was a very faithful preacher of the gospel.
അത് അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായത്തിലേക്ക് എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും.
We read about him again in chapter 12 of the book of Acts.
നമുക്ക് അറിയാം 12 അധ്യായത്തിൽ പത്രോസിന്റെ കാരാഗ്രഹവാസവും അവിടുന്ന് ദൈവം പ്രകൃതിക്ക് എതിരായിട്ട് പത്രോസിനെ അവിടുന്ന് വിടുവിക്കുന്നതായിട്ടൊക്കെ നമുക്ക് അറിയാം.
In that chapter that we read that Peter was in the prison and against all impossibilities Lord brought Peter out of the prison.
അവിടെ അതിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹെരോദാവ് ചില ശിഷ്യന്മാരെ പീഡിപ്പിക്കുവാനായിട്ട് കൈനീട്ടി.
And in chapter 12 verse 1 we read that Herod, King Herod raised his hand to persecute believers.
യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു.
He killed Jacob with a sword.
പത്രോസിനെയും പിടിച്ചു കാരാഗ്രഹത്തിലാക്കി.
And he caught hold of Peter and put him in the prison.
പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയത് കുറച്ച് ദിവസം അവിടെ ഇട്ടേച്ച് വിടാൻ വേണ്ടിയൊന്നുമല്ല.
He did not put him in the prison so he can be kept for a few days and released later.
ഈ യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്നറിഞ്ഞപ്പോൾ പത്രോസിനെയും പിടിച്ചു കൊല്ലാൻ തന്നെയാണ് ഹെരോദാവ് തീരുമാനിച്ചത്.
When Jacob was slaughtered, the king found out that the Jews were very happy and therefore he caught Peter also with one intention to kill him.
എന്നാൽ ആ സമയത്ത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയിരുന്നുകൊണ്ട് അത് കഴിയുന്നതുവരെ, പെസഹ കഴിയുന്നതുവരെ ജയിലിൽ പാർപ്പിച്ചു.
But because of the day it was the celebration of the unleavened bread, they waited until that day is over.
യഹൂദരെ പ്രസാദിപ്പിക്കാനായിട്ട് ചെയ്തതായതുകൊണ്ട് യഹൂദന്മാരുടെ പെരുന്നാൾ സമയത്ത് ഇത് ചെയ്താൽ അവർക്ക് അത് പ്രസാദമാകുകയില്ല എന്നുള്ള കാര്യം ഹെരോദാവിന് അറിയാമായിരുന്നു.
What Herod did was to please the Jews, therefore he didn't want to do something during their celebration of the unleavened bread.
ആ സമയം വളരെ സഭയ്ക്ക് വളരെ പ്രതികൂലമുള്ള സമയമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും.
We read the entire book that the whole churches everywhere were going through persecution.
എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് പത്രോസിനെ അവിടെന്ന് വിടുവിച്ചു.
And we know that Peter was delivered from the prison miraculously.
അതിന്റെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം. അങ്ങോട്ട് പോകേണ്ട, അത് വിശദമായിട്ട് പോകേണ്ട കാര്യമില്ല.
We won't take time to go into details of that story.
എന്നാൽ അങ്ങനെ ആ അത്ര വലിയ പ്രതികൂലം ഉണ്ടായിരുന്ന സമയത്തും ഈ ബർണബാസും പൗലോസും ശുശ്രൂഷ തികച്ചതിന് ശേഷം പോയി എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 25-ാം വാക്യത്തിൽ.
In the verse 25, a tremendous testimony about Paul and Barnabas is given is that when these travel problems are going on everywhere, they completed their ministry and they went forward.
ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മടങ്ങി പോയി.
After completing the ministry, it says there.
പ്രതികൂലം വരുമ്പോൾ നമ്മളൊക്കെ തളർന്നു പോകുന്നവരാണ്.
When problems come, we all get weak and disappointed.
ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വിഷമമുള്ള കാര്യമാണ്.
To swim against the flow is a very difficult thing.
അങ്ങനെ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പുറകോട്ട് മാറുക സാധാരണയാണ്.
When such problems come, quite naturally we will tend backwards in our walk with him.
ദൈവത്തിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പ്രതികൂലം എന്താണെന്ന് ഇവിടെയുള്ളവരോട് പറഞ്ഞാൽ എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല.
I don't think you will quite understand when I explain what is the persecution of the church going on around the world.
എന്നാൽ പ്രതികൂലം എന്താണെന്ന് അറിയണമെങ്കിൽ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
If you ever lived in the country called Saudi Arabia, you will have some taste of what persecution really means.
19 varsham avadu undayirunnu enikku aa karyam valare vyaktamayittu ariya.
I lived there for 19 years and I have some experience what I went through.
Devathe aaradhikkuvano devathinte naamam parashyamayittu nammude naavumel edukkuvano yaadoru swaathanthryam illatha salamaana Saudi Arabia.
Neither to worship nor to take his name in our lips publicly was totally prevented.
യോഗം കൂടുവാനോ ദൈവങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനോ യാതൊരു സ്വാതന്ത്ര്യവും അവിടെ ഇല്ല.
There was no freedom to gather together to worship the Lord.
എങ്കിലും അവിടെ അനേക ചർച്ചസ് ഉണ്ട്. ചർച്ചസ് ഒക്കെ അണ്ടർഗ്രൗണ്ട് ആണ്.
There are underground churches in many places in that country.
അവിടെ ദൈവേനും കൂടിവരെയും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
They privately very secretly meet together and they do worship the Lord.
നമ്മൾ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ വേദവസ്തു നമ്മുടെ കയ്യിൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല.
When we go to the worship meeting, we cannot carry our Bibles with us in our publicly.
ഫാമിലിക്കാരൊക്കെ പോകുമ്പോൾ വേദവസ്തു പെണ്ണുങ്ങളുടെ പർദ്ദയ്ക്കകത്താണ്. പെണ്ണുങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പർദ്ദയിട്ടേ ഒക്കുള്ളൂ. അതിനകത്ത് വേദവസ്തു വെച്ചാണ് യോഗത്തിന് പോകുന്നത്.
When families go together to the meeting, the ladies will have something called the parda that covers them. The Bible will be hidden inside the parda so they can go to the meeting.
അവിടെ ഒരു വീട്ടിൽ പോയി ഉൾമുറി എല്ലാം അടച്ച് ഭദ്രമാക്കിയാണ് അവിടെ ആരാധനയും മറ്റു കാര്യങ്ങളൊക്കെ.
They will privately enter into the inner room and close all the doors and windows and then they worship together.
പാട്ടൊക്കെ പാടുമ്പോൾ ഒച്ച കൂടാതിരിക്കാൻ നമ്മൾ പറഞ്ഞ് ശ്രമിക്കും. കുറയ്ക്കാൻ പറയും. ഒച്ച കുറയ്ക്കേണ്ട സാഹചര്യമാണ് അവിടെ.
When they sing together, we make sure that our voice is not loud so it will not go outside.
അങ്ങനെ പ്രതികൂലമുള്ള സ്ഥലത്ത് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്.
It is a very difficult thing to stand for the Lord in such places in the world.
എന്നാൽ അവിടെയും ദൈവത്തിന്റെ വേല ധാരാളമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് സ്തോത്രത്തിനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്.
But praise the Lord, there are many work of God secretly even in those countries going on even today.
പിടിക്കപ്പെട്ടാൽ കാരാഗ്രഹവാസം അല്ലാതെ മറ്റു യാതൊരു ദയയും അവിടെ ആർക്കും ലഭിക്കില്ല എന്നുള്ളത് അവരുടെ കാര്യങ്ങളും അറിയാവുന്നവർക്കറിയാം.
If they are caught, there is nothing other than imprisonment. We know that.
അവിടെ ആ ശുശ്രൂഷ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട്.
There are so many ministries are secretly privately happening there.
അവിടെ ഒരു 10 വർഷത്തിനകത്ത് 60-ലധികം പേർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നിട്ടുണ്ട്.
There were assemblies that I know of in 10 years period there were 60 people who came to the Lord and they were baptized.
ഒറ്റ ഒരു അസംബ്ലിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
In one assembly I'm talking about.
അവിടെ വളരെ അനുഗ്രഹമായിട്ട് ദൈവത്തിന്റെ വേല നടക്കുന്നുണ്ട്. അതിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഞാൻ സ്വതന്ത്രമായിട്ട് ഓർപ്പിച്ചു വന്നു.
I consider it as a great privilege to be a part of that work even at the time when I was there.
എന്നാൽ പ്രതികൂലങ്ങൾ ഉള്ളിടത്ത് നാം പ്രവർത്തിക്കുമെങ്കിൽ ദൈവത്തിന്റെ കരുതലും കൃപയും നമുക്ക് ധാരാളമായി ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
If we work for the Lord when there is oppositions and problems, I guarantee there will be grace upon grace that will be given to you.
സമയം മുന്നോട്ട് പോകുന്നല്ലോ. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മാത്രം ഓർപ്പിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.
I'll remind you just a couple of more things and then I will close after that.
ഈ നാലാമതായിട്ട് ബർണബാസിലുള്ള ഒരു ക്വാളിറ്റി അവൻ വിശ്വാസികളെ ഉറപ്പിക്കുന്നവനായിരുന്നു.
And the fourth quality of this person was that he had a way of building up other believers in their faith.
വിശ്വാസികളെ ഉറപ്പിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല.
It is not a very small thing.
നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരു ചെറിയ വാക്ക് ഒരു സഹോദരനോട് ചെന്ന് പറഞ്ഞ് അവനൊന്നും ആശ്വസിപ്പിക്കാതെ നിസ്സാരമായ കാര്യമായിട്ട് നമുക്ക് തോന്നി എന്ന് വരാം.
Sometimes we think it to say an encouraging word to another believer is a very small thing.
എന്നാൽ ഒരു വിശ്വാസി മനസ്സ് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ വാക്കുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ ശുശ്രൂഷയാണെന്നുള്ള യാതൊരു സംശയവുമില്ല.
When a believer is disappointed or discouraged in his or her life, a one word of encouragement brings does a lot of work.
നമുക്ക് ഈ ഇതിനോടുള്ള ബന്ധത്തിൽ ഈ ബർണബാസ് ചെയ്ത രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം.
In this particular quality of this man, let's look at a couple of more things.
അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായത്തിന്റെ 24-22 വാക്യത്തിൽ എടുത്ത് വായിക്കണ്ട, 22 വാക്യത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു എന്ന് അവിടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
In chapter 14 verse 26 we read that they exhorted to continue in faith.
അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ലുസ്രയിൽ പൗലൂസും ബർണബാസും കൂടെ പോയി അവിടെ ഒരു മുടന്തനെ സൗഖ്യമാക്കി.
പോൾ ആൻഡ് ബർണബാസ് വെന്റ് ടു ലിസ്ട്ര ആൻഡ് ദേ വർ ഏബിൾ ടു പ്രേ ആൻഡ് ഹീൽ എ പേഴ്സൺ ഹു വാസ് ലെയിം ഇൻ ഹിസ് ലെഗ്.
ആ മുടന്തനെ സൗഖ്യമാക്കിയത് ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീർന്നു.
ദാറ്റ് ക്രിയേറ്റഡ് എ പ്രോബ്ലം ദേർ.
അത് പെട്ടെന്നുണ്ടായ എതിരല്ല, ആ അത് കണ്ട മനുഷ്യര് അവരെ ആ ദേവന്മാരായിട്ട് ഉയർത്തുവാനായിട്ട് ശ്രമിച്ചു.
The problem was not a persecution, but they wanted to make these two people as gods.
എന്നാൽ ആ അത് ഒരു ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു. എന്നാൽ പിന്നീട് തനിക്ക് വലിയ പ്രതികൂലം ഉണ്ടാകുകയും പൗലോസിനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടവനെ പോലെ ആ നഗരത്തിന് വെളിയിൽ കൊണ്ടേ ആക്കിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം.
And in that chapter we also read that problem of healing the man was solved, but they were persecuted in such a way that Paul was stoned and he almost dead and he was put outside the city.
അങ്ങനെയുള്ള ആ സാഹചര്യത്തിലും വിശ്വാസികളെ ഉറപ്പിക്കുവാനായിട്ട് പൗലോസും ബർണബാസും ഒരുങ്ങി എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട്.
Even in such circumstances both Paul and Barnabas together were able to encourage and build up other believers.
മറ്റൊരു സാഹചര്യം 11 അധ്യായത്തിന്റെ 23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
When we come to chapter 11 verse 23
അവിടെ അന്ത്യോക്യയിൽ എല്ലാവരും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പ്രബോധിപ്പിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും.
In Antioch they encouraged and everyone to continue with the purpose of heart.
അതിന്റെ സാഹചര്യം നമുക്കറിയാം.
And we know the circumstances behind it.
യെരൂശലേമിൽ പ്രതികൂലങ്ങൾ വന്നപ്പോൾ അപ്പോസ്തലന്മാർ ഒഴികെ സകല ശിഷ്യന്മാരും ചിതറിപ്പോയി.
When problems came in Jerusalem, except for the apostles, most people ran away.
അവര് പോയടത്തെല്ലാം സുവിശേഷം പറഞ്ഞു പോയി.
And although who went to different places, they started sharing the gospel.
അനേക സ്ഥലത്തെ ദൈവമക്കൾ ഉണ്ടാവാനും സ്ഥല സഭകൾ രൂപീകരിക്കാനും ഒക്കെ ഇടയായി.
It caused for many believers to come to the Lord wherever these people went and assemblies were formed.
അങ്ങനെ അവർ അന്ത്യോക്യയിൽ ചെന്നു, അവിടെയും ദൈവമക്കൾ മുന്നോട്ട് വരുവാനും സഭ ഉണ്ടാവാനും ഇടയായി.
Some of them went to Antioch, even there churches were formed.
അതേപറ്റി യെരൂശലേമിലുള്ള ആ ശിഷ്യന്മാർ കേട്ടപ്പോൾ അതിന്റെ വിശദം അവർ അറിയാനായിട്ട് ഈ ബർണബാസിനെ അന്ത്യോക്യയിലേക്ക് അയക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
When they heard about this going on in other parts of the world, other parts of the cities around them, they sent Barnabas to find out what is going on there.
അതോടുള്ള ബന്ധത്തിൽ വളരെ സുപരിചിതമായ ഒരു ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
One particular thing is very noticeable.
അത് 22 വാക്യത്തിലാണ്. ബർണബാസ് അവിടെ ചെന്ന് ദൈവത്തിന്റെ കൃപ കണ്ട് സന്തോഷിച്ചു.
And we read that the tidings of these things came unto the ears of the church which was in Jerusalem, and they sent forth Barnabas, and he should go as far as Antioch. And when he came, he had seen the grace of God.
അതിന്റെ അടുത്ത വാക്യത്തിലാണ് പറയുന്നത്, അന്ത്യോക്യയിൽ അവരെല്ലാവരും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കോണം അവരെ പ്രബോധിപ്പിച്ചു എന്ന് വായിക്കുന്നു.
And the next verse in 23 he says, and he exhorted them that with all purpose they must cling on to the Lord or cleave to the Lord.
മറ്റൊരു കാര്യം, അതുപറ്റി സമയം പോയതുകൊണ്ടാണ് ഞാൻ അങ്ങ് വിടുന്നത്. മറ്റൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നത് 15:3 സഭയ്ക്ക് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
Chapter 15 verse 3 I think we read that he brought joy in the heart of other believers.
അത് യെരൂശലേമിലേക്കുള്ള യാത്രാമധ്യേ ശമരിയയിൽ ചെന്നിട്ടാണ് കാര്യങ്ങൾ നടന്നത് നമുക്ക് അറിയാം.
And that we read in the while they were journeying from Jerusalem going through Samaria is where they encouraged the Lord's people there.
അതിനെ പറ്റി വിശദമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, എന്റെ സമയം ഇവിടെ തീരുകയാണ്.
My time is almost up.
ആറാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്.
Point about one more thing as a sixth quality of this man.
ബലഹീനമായ വിശ്വാസികൾക്ക് വേണ്ടി കരുതുന്നവനായിരുന്നു ബർണബാസ്. നമുക്ക് കാണാൻ
He was always taking care of weak believers or needy believers among them.
നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേക ക്വാളിറ്റിയാണത്.
All of us in this room should have this quality.
ആരെങ്കിലും ബലഹീനമായ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവനെ കരുതുകയും കൈക്ക് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.
If you find someone weak in their faith, and we must give them a hand of faith and strength and bring them up to walk along with the Lord.
ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. 15-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ആ കാര്യം നമ്മളോട് വായിക്കുന്നത്.
We read about that in details in chapter 15 and verse 37.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാ ആ നല്ല മനുഷ്യരുടെയും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു.
At the very beginning I said that irrespective of how godly good you are, there will be oppositions and problems that you will face.
ഇവിടെ ബർണബാസിന്റെ ജീവിതത്തിലും ഒരു ചെറിയ ഒരു പ്രതിസന്ധിയുടെ സന്ദർഭമാണത്.
And this we in this chapter we read that he is facing a problem like this.
ദീർഘനാളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ച പൗലോസും ബർണബാസും തമ്മിൽ വേർപിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു.
Paul and Barnabas who were working together for so long, there came a time they have to depart.
അവർക്ക് തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി എന്ന് അവിടെ പ്രത്യേകമായിട്ട്
we read that there was some conflict of thoughts and understanding between them. They just had to go away to different directions.
അത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്.
It is a very unfortunate thing that was happened.
അതിനെ പറ്റി വേദവാക്യങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Theologians have many opinions about those, but I won't go there now.
പൗലോസിനും ബർണബാസിനും ഫോർ ആൻഡ് അഗൈൻസ്റ്റ് അനേക കാര്യങ്ങൾ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
And there are many things people have recorded, some people for them, some people against them.
ഒരു കാര്യം പറഞ്ഞു എന്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ.
I'll say one more thing that and I will close.
ഈ ബലഹീനനായ മർക്കോസിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് ബർണബാസ് ശ്രമിച്ചു.
Mark who was a very weak believer at that point, Barnabas was willing and able to take him along and go to the ministry.
മാർക്ക് ഒരു ഒരു ബലഹീന വിശ്വാസി എന്ന് ഞാൻ പറഞ്ഞത് പൗലോസ് പറഞ്ഞ വാക്കിനോടുള്ള ബന്ധത്തിലാണ്. പൗലോസ് പറഞ്ഞു ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിപ്പോയ ഒരാളെ നമ്മുടെ ശുശ്രൂഷയിൽ കൊണ്ടുപോകാൻ പൗലോസിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു.
The way I characterized Mark as a weak believer is because Paul said this is a man who left the ministry and went away, therefore I'm not going to take him again with me.
പൗലോസിന് ഈ മാർക്കിലുള്ള ആ മഹത്വം അന്നേരം കാണുവാനായിട്ട് കഴിഞ്ഞില്ല.
At that point of time Paul did not see the weakness and the problem of brother Mark at the time.
എന്നാൽ ബർണബാസിന് മനസ്സിലായി ഇവൻ പ്രവർത്തിക്ക യോഗ്യനായ മനുഷ്യനാണെന്ന്.
But Barnabas knew Mark was a qualified person to continue the ministry.
അവിടുന്ന് അവർ തമ്മിൽ ഡിപ്പാർട്ട് ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്.
There we read Barnabas and Paul went into different directions.
എന്നാൽ പിന്നീട് ഒരു സമയത്ത് പൗലോസ് പറയുന്നുണ്ട്, തിമോത്തിയോസൻ ലേഖനത്തിൽ നമ്മൾ ചെല്ലുമ്പോഴുണ്ട്, അവൻ ശുശ്രൂഷയ്ക്ക് യോഗ്യനായാൽ അവനെ കൂടെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് മർക്കോസിനെ പറ്റി പറയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്.
Later on Paul himself when he writes in the writes that he says Mark is a brother who is qualified to serve the Lord, bring him along with you.
അല്പം ബലഹീനതകൾ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ മാർക്കിന് അന്ന് ഉണ്ടായെങ്കിലും അവൻ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവരാണെന്ന് മനസ്സിലാക്കുകയും അവനെ കരുതുകയും ചെയ്യുന്ന ആളായിരുന്നു ബർണബാസ്.
Although Mark had at some point in his life there was weakness, but Barnabas was able to bring him along and encourage him.
ബർണബാസിന്റെ അനേക ക്വാളിറ്റികൾ നമ്മൾ ചിന്തിച്ചു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ നാം വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാകും എന്നുള്ള ഞാൻ ആശംസിച്ചു.
We looked at the various qualities of this man called Barnabas. I hope that the Lord will help you and me to transfer that quality in our own personal walk with the Lord in the days to come.
അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.
May the Lord help all of us in that regard.
എനിക്ക് അവസരം തന്ന പ്രിയ സഭയോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.
I want to thank the assembly here for this opportunity to open the word with you. Our Father, we thank you this morning. We are truly humbled about such people who are recorded in the scriptures. We carry this in our hands, we read them, but we often forget about their life and their qualities and their strength and their spiritual walk. And this is exactly what is the Lord requiring of each one of us in our personal walk with the Lord. It is not simply for such people, but it is for every one of us. We thank you for the word of God that has been brought to us once again to encourage the heart and mind of every one of us, including mine own. We pray thy spirit may continue to work in our hearts. Now as we take a short time of break and fellowship together, we pray thy, thou may speak through us, in us, and also our fellowship may be encouraging to one another. We give you thanks. Thank you for our brother. The few more weeks who are there here, as they go back, bless them and continue to use them to serve you in the assembly where he has been placed. We give thee all the glory and honor and praise and worship, and pray this giving you thanks in the name of our Lord Jesus Christ. Amen.
Loud. Simeon, if you can't find a stapler, just come bring it.
One song, one song.
I don't understand. I don't know what's happening right now.
So we're taking one of these songs.
Okay. So just one, two, three,
eight.
Four, five. Please give this to Sarah. Yep. No, we got that's one set. Is everybody ready?
Yeah.
We're going to get started, and then we'll just pick up. I don't know what to do about that.
I wonder if we can hear her this time.
Maybe. Okay. We're ready? And tell me what the theme is today. What kind of God do we serve? Okay, so these songs are going to help us figure out what kind of God we serve. Okay, are we ready? Okay, stand up, please. Stand up. And we got to do My God Is So Big. Okay. Is guitar plugged in, it's kind of hard to hear them. Okay, we're going to go ahead and get started.
Go ahead.
Ready? Actions. My God,
so big, so strong, and so mighty, there's nothing that...
Oh, y'all can do better. My God is so strong and so mighty, job. Okay, our words went away. I don't know what's happening.
Huh? Okay. Yeah.
Okay, so our next song is going to be, our next song is What a Mighty God We Serve. Okay, so what kind of God we serve? He is a what kind of God? He is holy, but the song is called What a Mighty God We Serve. So